Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഔദ്ധ്യത്വത്തോടെ കൊടുക്കുന്നു എന്ന് പറയുന്നതാണ് ശ്രദ്ധയില്ലാതെ കൊടുക്കുന്നത്. ശ്രദ്ധയോടുകൂടി കൊടുക്കുമ്പോൾ അവൻ വിനയത്തോടുകൂടി കൊടുക്കും. പിന്നെ ശ്രദ്ധയ്ക്ക് എന്താ അർത്ഥം? ശ്രദ്ധയുടെ അർത്ഥം തന്നെ എന്താണ്? ഭക്തിയോടെ, വിശ്വാസത്തോടെ, വിനയത്തോടെ കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ കൊടുക്കുന്നവനെന്നാണ് ജ്ഞാനശ്രുതിയെ കുറിച്ച് ശ്രുതി പറയുന്നത്, ശ്രദ്ധാദേവി. പക്ഷെ ഭാഷ്യകാരൻ പറയുന്നത് എന്താണ്? അതിന് മുമ്പ് അന്നദാനം കൊണ്ടുള്ള ഔദ്ധ്യത്യം പാടില്ല എന്ന് പറയാനാണ്. അന്നദാനം കൊണ്ടുള്ള ഔദ്ധ്യത്യം എന്നുള്ള കാര്യമേ ഇവിടെ വരുന്നില്ല. അങ്ങനെ പറയുന്നതിന് ചില ലക്ഷ്യങ്ങൾ ഉള്ളിലുണ്ട്. അത് വെച്ചുകൊണ്ടാണ് പറയുന്നത്. എന്താണെന്ന് മുമ്പോട്ടിരുന്നതും മനസ്സിലാവും. ഇവിടുത്തെ ഭാഷ്യ വ്യാഖ്യാനം മുഴുവൻ നിർവടഭാഗത്ത് കൃത്രിമമാണ്. കൃത്രിമമായി ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ബഹുദായി പ്രഭൂതം ദാദും ശീലമസേതി ബഹുദായി ബഹുപാഖ്യു നിർലോഭമായി കൊടുത്തിരുന്നു. അതാണ് പറയുന്നത്. ഇതെല്ലാം ജ്ഞാനശ്രുതിയുടെ സദ്ഗുണങ്ങളെ കുറിച്ച് പറയുകയാണ്. ബഹുദായി ധാരാളം കൊടുക്കുന്നവനെന്ന് പറഞ്ഞാൽ അവൻ വളരെ ഉദാരനാണ്. അതിനുവേണ്ടി എന്ത് ചെയ്തു? ബഹുപാക്യു ബഹുഭക്തവ്യം അഹന്യ അഹനി ഗൃഹേ യസ്യാസു ബഹുപാക്യ. എല്ലാ ദിവസവും അയാളുടെ വീട്ടിൽ ധാരാളം പാകം ചെയ്തിരുന്നു. ഭോജനാർത്ഥിഭ്യോ ബഹുഅസ്യ ഗൃഹ അന്നം പച്ചതീത്യർത്ഥ. ഭക്ഷണത്തിന് വേണ്ടി വരുന്നവർക്ക് വേണ്ടി പറഞ്ഞല്ലോ, ഈ വൈദിക കാലത്തെ ഏറ്റവും വലിയൊരു മഹത്വം ഇതായിരുന്നു, ഭക്ഷണ ദൗർബല്യം. നമ്മുടെ ഹരിത വിപ്ലവമൊക്കെ തുടങ്ങുന്നതിന് മുമ്പായിരുന്നു. ഇപ്പൊ അന്നത്തെ ഏറ്റവും വലിയൊരു വിഷയം ഭക്ഷണമാണ്. പിന്നെ അല്ലേ ടിവി മൊബൈലും ഒക്കെ വരുന്നത്. ഭക്ഷണമില്ലെങ്കിൽ പിന്നെ വേറെന്താ? അപ്പോ ഭക്ഷണം നൽകുക എന്ന് പറയുന്നത് ഒരു കർമ്മം ചെയ്യുന്നവൻ അങ്ങേയറ്റം യോഗ്യനും ശ്രേഷ്ഠനും മഹാനും ഒക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് അതിന് ഒരുപാട് വിശേഷങ്ങളോട് പറയുന്നത്, ശ്രദ്ധാദേഹ ബഹുദായി ബഹുപാഖ്യ ഏവം ഗുണസമ്പന്ന. അവിടെ തന്നെ ഭാഷ്യകാരൻ പറയുന്നു, ഇങ്ങനെയല്ല ഉള്ള സദ്ഗുണസമ്പന്നനായ ഒരുവൻ എന്നാണ്. എന്ന് പറഞ്ഞിട്ട് അന്നദാനം കൊണ്ടുള്ള ഔദ്ധത്യം പാടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥയെന്ന് പറയുന്നതുമായിട്ട് യോജിക്കുന്നുണ്ട് ഇത് രണ്ടും തമ്മിൽ. സദ്ഗുണസമ്പന്നനായ ഒരാളുടെ കഥ പറയുമ്പോൾ അന്നദാനം കൊണ്ടുള്ള ഔദ്ധത്യം പാടില്ല എന്നുള്ള പാഠം ഇവിടെ വരുന്നില്ല. പിന്നീട് പാഠമേ ഇവിടെ വരുന്നില്ല. അതിനുവേണ്ടിയെന്ന് ആദ്യം പറഞ്ഞു. ഇത് പരസ്പര വിരുദ്ധമായ കാര്യമാണ്. ഇവിടെ തന്നെ പറയുന്നത് എന്താണ്? ഏവം ഗുണസമ്പന്നാസോ ജാനശ്രുതി പൗത്രായണഹോ വിശിഷ്ടേ ദേശേ കാലേ ച കസ്മിൻചിത് ആസ ബഭൂവ. ഏതോ ഒരു നല്ല ദേശത്ത് ഒരു നല്ല സമയത്ത് ഒരു സ്ഥലത്തുണ്ടായിരുന്നു എന്ന് പറയാം. ആസ ഒരു നല്ല സ്ഥലത്ത് എന്ന് വെച്ചാൽ അതും പറയുന്നത് എന്താണ്? നല്ലൊരു വ്യക്തിയാണ്, അടുത്തിരി വരുന്ന നല്ല സ്ഥലത്തായിരുന്നു, അവിടെ സമയം നല്ലതായിരുന്നു. സഹ സർവത സർവാസു ദിക്ഷു ഗ്രാമേഷു നഗരേഷു ച അവസധാൻ ഏത്യ വസന്തിയേഷു ഇതി അവസധാഹ അവസധാൻ ഏത്യ വസന്തിയേഷു ഇതി അവസധാഹ ഏത്യ വസന്തിയേഷു ഇതി അവസധാഹ. നമ്മൾ താമസിക്കുന്ന ഇടം, വീട്, അതിനാണ് ആവസധം എന്ന് പറയുന്നത്. ആവാസസ്ഥാനം നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറുണ്ട്. ആവസധ മാപ്പയാൻ ചക്രേ കാരിതവാനിത്യർത്ഥ. ഇന്നിപ്പോ സമ്പത്തുള്ള ആൾക്കാർ മുമ്പല്ല ധാരാളം സ്ഥലങ്ങളിൽ അന്നക്ഷേത്രങ്ങളുണ്ടാകും, സത്രങ്ങളുണ്ടാകും. ആൾക്കാർക്ക് നിന്ന് താമസിക്കാനും ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. അതുപോലെ ഈ ജ്ഞാനശ്രുതിയും സർവാസുദക്ഷ സർവദിക്കുകളിലും ഗ്രാമേഷു നഗരേഷു ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എല്ലാം ഇങ്ങനെ വിശക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ആവസത വീടുകൾ, സത്രങ്ങൾ, അന്നക്ഷേത്രങ്ങൾ എന്ന് പറയും അതുണ്ടാക്കിയിരുന്നു എന്നാണ്. അതിലെത്രയോ മഹാനായ രാജാവായിരുന്നു, ദേവരാജാവുമായിരുന്നു. അതും ഭാഷകാരൻ പറയുന്നുണ്ട്, രാജാവായിരുന്നു, നല്ല പ്രവൃത്തി ചെയ്ത ആളാണ്. സർവതൈവ മേ മമ അന്നം തേഷു ആവസതേഷു വസന്തു അസ്യന്തി ബോക്ഷ്യന്തി ദേവം അഭിപ്രായ. എന്തിനാണോ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ വന്ന് ആ വീടുകളിൽ താമസിച്ച് അസ്യന്തി ബോക്ഷ്യന്തി എല്ലാവരും ഭക്ഷണം കഴിക്കട്ടെ എന്നുള്ള താല്പര്യം കൊണ്ട് ഈ ജാനശ്രുതി എല്ലാ ഭാഗങ്ങളിലും പോയി ആൾക്കാർക്ക് താമസിക്കുന്നതിന് സത്രവും അവിടെ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനുള്ള വ്യവസ്ഥയും ചെയ്തു. അത്രയും വലിയൊരു മഹാനായിരുന്നു എന്നാണ് ശ്രുതി പറയുന്നത്. ജാനശ്രുതിർ പൗത്രായണ ശ്രദ്ധാദേയോ ബഹുദായി ബഹുപഖ്യ ആസ സഹ സർവത ആവസഥാൻ മാപയാഞ്ചത്രേ സർവത ഏവ മേ അസ്യന്തീതി അധഃ ഹംസ നിശായാം അതിപേതുഃ തദ്ധൈവ ഹംസോ ഹംസം അഭിവാദ. ഓഹോ ഐ ഭല്ലാക്ഷ ഭല്ലാക്ഷ ജാനശ്രുതേ ഉത്തരായണസ്യ സമം ദിവാ ജ്യോതിരാതതം തന്മാ പ്രസാംക്ഷീ തത്വാ മാ പ്രദാക്ഷീരിതി. തത്രൈവം സതി രാജനി തസ്മിൻ ധർമ്മകാലേ ഹർമ്മി തലസ്തി അധസ്സ ഹംസ നിശായാം രാത്രോ അതിപേതുഃ. അങ്ങനെ ഒരു നല്ല സ്ഥലത്ത് ഒരു നല്ല സമയത്ത് രാജനി ആ രാജാവ് തസ്മിൻ ധർമ്മകാലെ അതിന് ചൂട് കാലമായിരുന്നു. ഹർമ്മ്യതലസ്ഥി വീട്ടിന്റെ ടെറസ് ഹർമ്മ്യതല ടെറസിൽ അവിടെ നിൽക്കുകയായിരുന്നു രാത്രി. അത ഹംസാഹ നിശായാം രാത്രി ഇങ്ങനെ തന്റെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ അങ്ങനെ ഉലാത്തുകയായിരുന്നു രാജാവ്. അപ്പോ രാത്രിയിൽ രാത്രി അതിപേതുഹു ഹംസോ പറഞ്ഞു, ഹംസം അവിടെ പറന്നുപോയി മേലൂടെ. വിഷയോ ദേവതാവ രാജ്ഞി അന്നദാന ഗുണേഹി തോഷിതാസന്ത. ഋഷിമാരായിരിക്കാം അല്ലെങ്കിൽ ദേവതകളായിരിക്കാം, രാജാവിന്റെ ആ ഗുണം അന്നദാനം എന്ന് പറയുന്ന ആ ഗുണം കൊണ്ട് സന്തുഷ്ടരായി ഹംസരൂപാഭൂത ഹംസങ്ങളായി. രാജ്ഞോ ദർശനഗോചര അതിപേതുഹു പതിതവന്ത. രാജാവ് കാണത്തക്ക രീതിയിൽ അവർ പറന്നു എന്ന് വെച്ചാൽ തലയ്ക്ക് മുകളിലായി പറന്നു. രാജാവ് കണ്ടു, അവർ പറയുന്നത് കേൾക്കുകയും ചെയ്തു. തസ്മിൻ കാലേ തേഷാം പതത ഹംസാനാം ഏക പൃഷ്ഠത പതൻ അഗ്രഹ പതന്ത ഹംസം അഭിവാദ അഭ്യുക്തവാൻ. അങ്ങനെ പറന്നു പോകുമ്പോ ആ പറക്കുന്ന ഹംസങ്ങളിൽ പിറകിൽ പറക്കുന്ന ഒരു ഹംസം, ഏക പൃഷ്ഠത പതൻ പിന്നിൽ പറന്ന ഒരു ഹംസം, അഗ്രഹ പതന്തം മുന്നേ പറക്കുന്ന ഒരു ഹംസത്തോട് അഭിവാദ അഭ്യുക്തവാൻ പറഞ്ഞു, വിളിച്ചു പറഞ്ഞു എന്നാണ്. മുമ്പേ പറഞ്ഞു പോകുമ്പോൾ വിളിച്ചു പറയണമല്ലോ, ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. എന്താണ് ഹോ ഹോ ഐ ഭൂ ഭൂ ഇത് സംബോധ്യം. എന്തുകൊണ്ടാണ് സംബോധന ചെയ്യുന്ന? എപ്പോഴും ദൂരെ നിൽക്കുന്ന ആള് കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പറഞ്ഞു ഹോ ഹോ ഐ ഭല്ലാക്ഷ ഭല്ലാക്ഷ എന്ന് പറയുന്നു. ഭൂ ഭൂ സംബോധ്യ ഭല്ലാക്ഷ ഭല്ലാക്ഷ ഇത് ആദരം ദർശയൻ യഥാ പശ്യ പശ്യ ആശ്ചര്യമിതി തദ്വത്. അതുപോലെ ആദരം ദർശനം ആശ്ചര്യത്തെ കാണിച്ചുകൊണ്ട് വിളിക്കുകയാണ്. ഭൂഭോ ഭല്ലാക്ഷ ഭല്ലാക്ഷ എന്ന് വിളിക്കുന്നത് ഒരു അതിശയത്തെ കാണിച്ചുകൊണ്ട്, അത് അത്ഭുതമായ ഒന്ന് കണ്ടു. പിറകെ പോകുന്ന പക്ഷി അത്ഭുതമായ എന്തോ ഒന്ന് കണ്ട്, മുമ്പേ പോകുന്ന പക്ഷി അത് കണ്ടില്ലല്ലോ എന്ന് കരുതി ഇരിക്കുകയാണ്. ഭല്ലാക്ഷേരി മന്ദദൃഷ്ടിത്വ സൂചന ഭല്ലാക്ഷ ഭല്ലമായ അക്ഷിയോടുകൂടിയവൻ അങ്ങനെ അർത്ഥം പറയും. എന്താ നീ കാണുന്നില്ലേ, ഈ കാഴ്ച നീ കാണുന്നില്ലേ എന്നുള്ളത് മന്ദദൃഷ്ടിത്വം. മുമ്പേ പോകുന്നവന് കാഴ്ച ശരിയല്ലേ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആണ് ചോദിക്കുന്നത്. അഥവാ സമ്യക് ബ്രഹ്മദർശന അഭിമാനവത്വാ തസ്യ അസകൃത്വാലബ്ധ തേന പീഡ്യമാനോ അമർഷിതയാ തസ്സൂചയേതി ഭല്ലാക്ഷേതി. സമ്യക് ബ്രഹ്മദർശനാഭിമാനവത്വ തസ്യ അസകൃത് ഉപാലബ്ധ തേന പീഡ്യമാനോ അമർഷിതയാ തസ്സൂചയേതി ഭല്ലാക്ഷേതി. അപ്പോ പിറകെ ഉള്ളവൻ വിചാരിക്കുകയാണ് എനിക്ക് ശരിയായ അറിവുണ്ട്. അപ്പോ അവൻ കരുതുകയാണ് എന്താണോ, പൃഷ്ടകാമനഹംസസ്യ മഹാത്മാനക്രമണിയോ വിജാനത ഇതി സമ്യക് ദർശന അഭിമാനശാലിത്വ തേന അഗ്രഗാമി ഹംസോ ജാനശ്രുതിയും അതിചകേഷു അതി ചിക്രമിഷു അമർഷിത പീഡ്യമാന സൻ ത്വം ധർമ്മം ജാനാസി ജ്ഞാനാഭിമാനം തു വഹസി ഇതി പാല. ഇപ്പൊ പിറകെയുള്ള കരുതുകയാണ് ഈ ഇവിടെ ഈ താഴെ നിൽക്കുന്നത് ജ്ഞാനശ്രുതിയാണ്, വലിയ ജ്ഞാനിയാണ്. അങ്ങനെ ഒരു ജ്ഞാനിയെ നീ കണ്ടില്ലെന്ന് വിചാരിച്ച് അലക്ഷ്യമായി കടന്നു പോകാൻ പാടില്ല, അത് ധർമ്മമല്ല, ഇതൊന്നും അറിയുന്നില്ലേ, ഇങ്ങനെയൊക്കെ ഉള്ള ചിന്തയോടുകൂടി ഭല്ലാക്ഷ എന്ന് പറഞ്ഞ് അയാളെ സംബോധന ചെയ്യുകയാണ്. നല്ല രീതിയിലെല്ലാം നടത്തും. എന്നിട്ട് എന്താണ് പറയുന്നത്? മുമ്പേ പോയ പക്ഷി ജ്ഞാനശ്രുതിയെ അവഗണിച്ചു പോയത് ശരിയല്ല. ആ താല്പര്യത്തിനും അങ്ങനെ വിളിച്ചതാകാം ഭല്ലാക്ഷ എന്ന് പറയുന്നു. ജാനുശ്രുതേഹി പൗത്രായണസ്യ സമം തുല്യം ദിവാ തുലയോഗേന ജ്യോതി പ്രഭാസ് സ്വരം അന്നദാനാദി ജനിത പ്രഭാവം ആതതം വ്യാപ്തം തുലോകസ്പൃ പറയുന്നു. എന്താണ് ഈ ജാനുശ്രുതിയുടെ തേജസ്? എങ്ങനെയുള്ള തേജസ്? അന്നദാനം പോലെയുള്ള സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടുള്ള ആ തേജസ് ആകാശത്തെ സ്പർശിക്കുന്നു, അങ്ങനെ വ്യാപിച്ചിരിക്കുകയാണ്. ഇത് നീ കാണാതെ പോവുകയാണോ അതെ കണ്ടിട്ട് കാണാതെ പോവുകയാണോ? ദിവ അന്നാവാസമം ജ്യോതി, എന്താണ് ഇത്? പകല് പോലെ ഉള്ള ഒരു വെളിച്ചമാണല്ലോ എന്നാണ്. അങ്ങനെ ഒരു വെളിച്ചമാണല്ലോ കാണുന്നത് എന്നാണ് സാറിന് പറയുന്നത്. ഓറാന്നൊക്കെ പറയും, ഇങ്ങനെ ഒന്ന് കാണുന്നുണ്ടെന്ന്. അതുപോലെ പക്ഷി പറയണം, ആ ഒരു തേജസ് കാണുന്നില്ലേ ജ്ഞാനശ്രുതിയുടെ, പകൽ വെളിച്ചം പോലെ ആകാശത്തെ സ്പർശിക്കുന്ന, അത് നീ കാണുന്നില്ലേ, കാണാതെയാണോ നീ പറക്കുന്നത് എന്ന് മുമ്പേ പോകുന്ന പക്ഷികൾ ചോദിക്കുകയാണ്. തന്മാ പ്രസാംക്ഷി സജ്ജനം സക്തിം തേന ജ്യോതിഷ സംബന്ധം കാശി. നീ പോയി ആ പ്രഭാവത്തിൽ ആ ജ്യോതിഷിലൊന്ന് നീ പോയി പറഞ്ഞു എന്ന് കേരളത്തിൽ തത് പ്രസഞ്ജനേന തത് ജ്യോതിസ്ത്വാം മാ പ്രദാക്ഷീഹി മാ ദഹതു, അത് നിന്നെ ദഹിപ്പിച്ചു കളയും. അത് അത്ര വലിയൊരു തേജസ്സാണ് നീ ഇങ്ങനെ. അതാണ് ഒരു മഹാത്മാവിന്റെ മഹത്വത്തെ അനാദരിച്ചാൽ അവഗണിച്ചാൽ അത് നിനക്ക് നാശത്തെ ഉണ്ടാകും. അതാണ് പറയുന്നതിന്റെ താല്പര്യം. അത് ആലങ്കാരിക ഭാഷയിൽ സാഹിത്യ ഭാഷയിലൊക്കെ പറയുന്നു. ചാന്ദോഗ്യത്തിലെ സാഹിത്യത്തെ കുറിച്ച് ഒരുപാട് പേര് പുകഴ്ത്തിയിട്ടുണ്ട്. നമ്മൾ വായിച്ചു പോയ ഉപാസനാ പ്രകരണങ്ങളെല്ലാം വളരെ മനോഹരമായ സാഹിത്യ കല്പനകളുണ്ട്. അതിനെ ഇത് പഠിക്കുന്നവരെല്ലാം അത് ഒരുപാട് അതിനെ പ്രശംസിച്ചിട്ടുണ്ട്. അതുപോലെ പറയുകയാണ്, ആ ജ്ഞാനശ്രുതിയുടെ ഒരു തേജസ് ആകാശം വ്യാപിച്ചിരിക്കുകയാണ്, അതിനെ കാണാതെ നീ പറന്ന് കടന്നു പോവുകയാണ്, അത് അവഗണിക്കുകയാണ്, അലക്ഷ്യമായി പോകുന്നു. അതിനെ നീ സ്പർശിക്കരുത്, അതിനെ ദഹിപ്പിക്കും എന്നെല്ലാം പറയുന്നു. ആ പ്രദാക്ഷീതി, അതിനെ ദഹിപ്പിക്കാതിരിക്കട്ടെ, അത് നീ ശ്രദ്ധിക്കുക, മഹാത്മാവിനെ അവഗണിക്കരുതെന്ന് ചുരുക്കം ആണ് പറയുന്നത്. അധഃ ഹംസ നിംസായാം അതിപേതു തദ്ദേവം ഹംസോ ഹംസം അഭിവാദ ഹോ ഹോ ഐ ഭല്ലാക്ഷ ഭല്ലാക്ഷ ജ്ഞാനശ്രുതേഹി പൗത്രായണസ്യ സമം ദിവാ ജ്യോതിഹി ആതതം തന്മാപസാക്ഷി തത്വ മാ പ്രധാക്ഷീരി തമുഹ പര പ്രത്യുവാച കംബര ഏനം ഏതത് സന്തം സയുക്വാനമിവ രൈക്വം ആധ്യേതി യോനു കഥം സൈക്വാരൈക്വൈതി തമേവം മുക്തവന്തം പര ഇതരോ അഗ്രഗാമി പ്രത്യുവാച. ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോ, പുറകെ വരുന്ന പക്ഷി പറയുന്നു കേട്ടപ്പോ, മുമ്പേ പോയ പക്ഷി അഗ്രഗാമി പ്രത്യുവാച മറുപടി പറഞ്ഞു. എന്താണ് അരി നികൃഷ്ടോയം രാജ വരാഹ പറയുന്നു. ഈ രാജാവ് നികൃഷ്ടനാണ്, ദീനനാണ്, അല്പജ്ഞനാണ്, മഹാമോശമാണ്, അങ്ങനെയൊന്നും മന്ത്രത്തിൽ പറഞ്ഞിട്ടില്ല. ഭാഷകാരൻ കൊടുക്കുന്ന സംഭാവനകളാണ്. കമു ഏനം സന്തം കേന മഹാത്മ്യേന യുക്തം സന്തം ഇതി ഉസ്സയതി ഏനമേവം സബഹുമാനം ഏതദ് വചനമാഥ രൈക്വമിവ സൈക്വാനം സഹ ഇക്വന ഗന്ധ്രയ വർത്തതേതി സൈക്വ രൈക്വഹ. അപ്പോ അവിടെ എന്താണ് മറ്റേ പക്ഷി ഇത്രേ പറയുന്നുള്ളൂ സംബോധന ചെയ്തു. കമ്മര ഏനം ഏതത് സന്തം സൈക്വാനം ഇവ രൈക്വമാഥ. ആ രൈക്വനെ പോലെയാണോ നീ ആളിനെ പറയുന്നത്? ഇത്രയുള്ളൂ മന്ത്രത്തിൽ. രൈക്വന് തുല്യമായി പറയുകയാണോ? അതിന് ഭാഷകാരൻ വ്യാഖ്യാനിച്ച് പാൽപ്പ കടത്തി വ്യാഖ്യാനിച്ചു. എന്താണ് അഗ്രഗാമി പ്രത്യുവാച നികൃഷ്ടോയം രാജ. രാജാവാണ് ഇവൻ, നികൃഷ്ടനാണ്. വരാഹ, വരാഹൻ എന്ന് പറയുന്നത് സംസ്കൃതത്തില് വളരെ മോശപ്പെട്ട ഒരു വാക്കാണ് വരാഹൻ എന്ന് പറയുന്നത്. വളരെ മോശപ്പെട്ടവനാണ്, അങ്ങനെയൊന്നും പറയുന്നതിനോട് അഹംസം. പക്ഷെ ഭാഷകാരൻ പറയുന്നു രാജ അവൻ ക്ഷത്രിയനാണ്. ക്ഷത്രിയനാണെങ്കിൽ മോശമാണ്, അത് ഭാഷകാരൻ പലയിടത്തും പറയും. ക്ഷത്രിയന്മാർ പൊതുവെ മോശക്കാരാണ്, ബ്രാഹ്മണർ പൊതുവെ ശ്രേഷ്ഠന്മാരാണ്. പൊതുവെന്നെല്ലാം 100% ശ്രേഷ്ഠരാണ്. ക്ഷത്രിയന്മാരെല്ലാം നികൃഷ്ടന്മാരാണ്. ഈ ശബ്ദം പലയിടത്തും ഭാഷകാരൻ ഉപയോഗിക്കും. ക്ഷത്രിയൻ നികൃഷ്ടനാണ്, അത് ക്ഷത്രിയനാണെന്നൂടെ സമർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. വാസ്തവത്തിൽ ആൾ ശൂദ്രനാണ്, അതിന് വരുന്നതേ ഉള്ളൂ. മുന്നോടിയായിട്ട് വളരെ നികൃഷ്ടനായ രാജാവാണെന്ന് ആദ്യം സമർത്ഥിക്കുകയാണ്. അന്നദാനം കൊണ്ട് ശ്രേഷ്ഠനാണ്, സദ്ഗുണ സമ്പന്നനായ ഒരുവൻ എങ്ങനെയാ ശ്രുതി പറയുന്നവൻ നികൃഷ്ടനാണ്? നികൃഷ്ടൻ എന്ന് വെച്ചാൽ അതിന് നികൃഷ്ടനായി പിന്നൊന്നില്ലെന്നർത്ഥം. പക്ഷെ ഇവിടെ മറിച്ച് വ്യാഖ്യാനിക്കുന്നു, കൃത്രിമമായി വ്യാഖ്യാനിക്കുന്നു. രാജാവ് ക്ഷത്രിയൻ നികൃഷ്ടനാണ്. ഏനം സന്തം കേന മഹാത്മ്യേന യുക്തം. ഏനം സന്തം, സന്തം മഹാനെന്നാണ് ശ്രുതി പറയുന്നത്. അവൻ മഹാനാണ്. അങ്ങനെയുള്ള മഹാനെ നീ എങ്ങനെ സഹ ഇക്വന ഗായത്രി ആവർത്തതി സൈഗ്വാരൈക്വ, ഇവൻ രൈക്വനോടൊപ്പം എങ്ങനെയാകും? അതാണ് കംസം ചോദിക്കുന്നത്. ശരി, ഇദ്ദേഹം ഈ മഹാനെ നീ എങ്ങനെ രൈക്വനോട് ഹമിച്ചു, രൈക്വനോടൊപ്പം പറയാൻ എങ്ങനെ കഴിയും എന്നാണ് മുമ്പേ പോകുന്ന പക്ഷി ചോദിക്കുന്നത്. എന്നുവെച്ചാൽ ഈ നിൽക്കുന്ന ജാനശ്രുതിയെക്കാളും കേമനാണ് രൈക്വൻ എന്നാണ് പറയുന്നത്. അത്രേ ശ്രുതി പറയുന്നു. അല്ല, ഈ നിൽക്കുന്ന ജാനശ്രുതി നീചനാണെന്നോ നികൃഷ്ടനാണെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷെ അയാൾ ക്ഷത്രിയനാണ് എന്ന് വന്നതുകൊണ്ട് മാത്രം നികൃഷ്ടൻ എന്നുള്ള ശബ്ദം ഭാഷകാരൻ ഉപയോഗിച്ചതാണ്. ഇനി വരുന്ന ഭാഗങ്ങളിലും അത് കാണിച്ചതാണ്. ക്ഷത്രിയൻ എന്ന് വന്നാൽ നികൃഷ്ടനാണ്, ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ ശ്രേഷ്ഠൻ. ഇതാണ് ഉസ്സയതി ഏനം ഏവം സബഹുമാനം ഏതദ് വചനമാഥ. വളരെ ആദരവോടുകൂടി, ആരോടുള്ള സൈക്വാനോടുള്ള ആദരവ്, ശൈക്വിനോടുള്ള ആദരവോടുകൂടി പറഞ്ഞു. എന്താ പറയുന്നത്? രഹിക്കിനോടൊപ്പമാകുമോ ഇയാൾ? രഹിക്കും ഇവ സ്വയ്ക്കുവാനും അതാണ് തമിവ ആത്മയേനും. എന്താ നീ രഹിക്കുന്ന പോലെ പറയുകയാണോ? ഇത്രയും വളരെ പ്രശസ്തനെന്ന് പറയുമ്പോൾ രഹിക്കുവിനെ പോലെ പ്രശസ്തനാണോ, കീർത്തിയുള്ളവനാണെന്നാണോ നീ പറയുന്നത്? അന്നദാനാദി ജനിത പ്രഭാവജ, ഒരു പ്രഭാവം, ഒരു മഹത്വം, അതിന് കീർത്തിയും എല്ലാം വരും. അത് രഹിക്കുവിനോടോ ഉണ്ടെന്നാണോ നീ പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. അനനുരൂപം അസ്മിൻ യുക്തം ഈദൃശം വക്തും രഹിക്കും ഇവ യുഗം മഹദീതി യുഗ്യഹ ബലിവൃതു അശ്വാവ. വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ്. നുഖത്തെ ചുമക്കുന്നത് നുഖം, അതാണ് യുഗം. അതിനെ ചുമക്കുന്നത് അത് കാളയാകാം അല്ലെങ്കിൽ കുതിരയാകാം. അത് ഉള്ളത് യുഗ്വ എന്ന് പറയുമ്പോൾ വണ്ടി, കാളവണ്ടി. സയുഗ്വ എന്ന് പറയുമ്പോൾ കാളവണ്ടിയോട് കൂടിയവൻ എന്നർത്ഥം. അതാണ് രഹിക്കുവൻ. കാളവണ്ടിയോട് കൂടിയ രഹിക്കുവൻ എന്ന് പറയുന്നു. അപ്പോ ഇനി രഹിക്കുവിനെ കണ്ടെത്തുന്നതും ഒരു കാളവണ്ടിയുടെ അടിയിൽ നിന്ന് ചൊറിയും കുത്തിയിരിക്കുന്നതായിട്ടാണ്. അങ്ങനെയാണ് രഹിക്കുവിനെ കാണുന്നത്. രഹിക്കുവിന് ഒരുപക്ഷെ ഒരു വണ്ടിക്കാരനായിരിക്കാം, കാളവണ്ടി അടിക്കുന്ന ആളായിരിക്കാം. അല്ലെങ്കിൽ കാളവണ്ടിയുടെ അടിയിലൊരു താത്കാലിക വസതി ഉണ്ടാക്കിയതായിരിക്കാം. എന്തായാലും വണ്ടിക്കാരൻ രഹിക്കുവൻ എന്നാണ് പറയുന്നത്. അയാളുടെ മഹത്വമുണ്ടോ ഈ നിൽക്കുന്ന ജ്ഞാനശ്രുതിക്കെന്നാണ് ചോദിക്കുന്നത്. ഇതരശ്ചാഹ യോനു കഥം ത്വയാ ഉച്യതേ സയുഗ്വ രഹിക്കുവ ഇതി ഉക്തവന്തം ഭല്ലാക്ഷാഹശ്രമ യഥാസരയിക്കും എന്ന് പറഞ്ഞപ്പോ എന്താ ഇയാളെ നീ രഹിക്കുവിനോടൊപ്പമാണോ പറയുന്നതെന്ന് കേട്ടപ്പോ ആ മുമ്പേ പോകുന്ന പക്ഷി പറയുന്നു യോനു കഥം സയുഗ്വ. പിറകിൽ വന്ന പക്ഷി വീണ്ടും ചോദിക്കുന്നു നീ എന്താ അങ്ങനെ പറഞ്ഞത്? മുംബൈ പോകുന്ന പക്ഷിയോട് ചോദിക്കുന്നു യോനു കഥം സൈഗ്വ രഹിക്കുതി, രഹിക്കുവിനോടൊപ്പം വരുമോ ഇയാളെന്ന് എന്തുകൊണ്ടാണ് നീ പറഞ്ഞത്? അപ്പൊ രഹിക്കുവിനാരാ, എന്താ അയാളുടെ മഹത്വം? ഈ ജ്ഞാനശ്രുതിയേക്കാൾ വലിയ മഹത്വം എന്താണ് രഹിക്കുവിന്റെ എന്ന് ചോദിക്കുന്നു. തമഹ പരപ്രത്യുവാച ഏനമേതസ്സന്തം സവിദ്വാനമിവ രഹിക്വം ആധ്യേതി യോനു കഥം സവിദ്വ രഹിക്വൈതി യഥാ കൃതായ വിജിതായ അധരേയാഹ സവ്യന്തി ഏവമേനം സർവം തദ് അഭിസമൈതി യക്കിഞ്ച പ്രജാ സാധു കുർവന്തി യസ്തദ്വേദ യസ്സവേദ സമയ ഏതദുക്തൈതി.